SBS റേഡിയോ. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം കേരളത്തിൽ വലിയൊരു ധ്രുവീകരണം ഉണ്ടാക്കിയിരിക്കുകയാണ്. ധ്രുവീകരണം എന്ന വാക്ക് കേൾക്കുമ്പോൾ അല്പം കടന്നുപോയില്ലേ എന്ന് തോന്നാമെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ നടക്കുന്ന ചർച്ചകളും വാഗ്വാദങ്ങളും എല്ലാം കാണുമ്പോൾ വളരെ വ്യക്തമായൊരു ധ്രുവീകരണം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുറപ്പാണ്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാമെന്ന സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി സ്ത്രീ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഉദാത്ത പ്രഖ്യാപനമാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ തങ്ങളുടെ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്ന് മറ്റൊരു വിഭാഗം വിമർശിക്കുന്നു. 10,000-കണക്കിന് വിശ്വാസികൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. അതും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും ജാതി വിഭാഗങ്ങളിലും സാമൂഹ്യ സാഹചര്യങ്ങളിലും എല്ലാം ഉള്ളവർ ഒരുമിച്ച്. എന്നാൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തെ പിന്നോട്ടടിക്കുന്നതാണ് ഈ പ്രതിഷേധമെന്ന് എതിർവിഭാഗം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലും ഈ ദിവസങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് SBS മലയാളവും ഇന്ന് ഈ ഒരു ചർച്ചയിലേക്ക് പോകുന്നത്. ശബരിമല വിഷയത്തിലെ വിധി വിശ്വാസ സ്വാതന്ത്ര്യമോ അതോ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമോ? സ്ത്രീകളുടെ വിഷയമായതിനാൽ 4 സ്ത്രീകൾ തന്നെയാണ് ഇന്ന് പാനലിൽ ഉള്ളത്. വിധിയുടെ ഇരുവശത്ത് നിൽക്കുന്ന 2 പേർ വീതം, സന്ധ്യ സുശീൽ, ബെനില അംബിക, നിത്യ രമേശൻ, ദീപ സുജിത് എന്നിവർ. സ്വാഗതം 4 പേർക്കും SBS മലയാളത്തിലേക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു വിശ്വാസത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാം ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ നടത്തുന്ന ഒരു ചർച്ച, അപ്പോൾ നമുക്കൊരു ഓസ്ട്രേലിയൻ ചർച്ചയുടെ ഔന്നത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യക്തിപരമായ ആരോപണങ്ങളും അല്ലെങ്കിൽ വിശ്വാസത്തിന്മേലുള്ള അവഹേളനങ്ങളും എല്ലാം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആരും അങ്ങനെ ചെയ്യുമെന്ന് പറയുകയല്ല, മറിച്ച് ഒരു കാവിയറ്റ് ഞാൻ ആദ്യമേ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും 4 പേരുടെയും പ്രാഥമിക അഭിപ്രായങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം. സന്ധ്യ, ഞാൻ മനസ്സിലാക്കുന്നത് സന്ധ്യ ഈ ഒരു വിധിയെ എതിർക്കുന്ന വ്യക്തിയാണ്, അതായത് ശബരിമലയിൽ യുവതികളായ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു നിലപാട്?
എൻ്റെ അഭിപ്രായത്തിൽ ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ കുറച്ച് ആചാരങ്ങളും മൂല്യങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. അതെന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും കാലാകാലങ്ങളായിട്ട് നമ്മളത് ചെയ്തു പോരുന്നത്, വിശ്വാസം അതുപോലെ പാലിച്ചു പോരുന്നത്. അതിപ്പോൾ ഒരു മാറ്റത്തിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഓരോ അമ്പലത്തിനും അതിൻ്റെതായിട്ട് ഒരു പ്രതിഷ്ഠാ സങ്കല്പം ഉണ്ടല്ലോ. ഇപ്പോ അയ്യപ്പ ദർശനമാണ് മുഖ്യമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റു അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുമെന്നിരിക്കെ ശബരിമലയിൽ തന്നെ പോകണമെന്നുള്ള വാശി എന്താണെന്ന് മനസ്സിലാവുന്നില്ല.
ബെനില മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, എന്താണ് എന്തുകൊണ്ടാണ് ഇതൊരു ഉദാത്തമായ വിധിയാണെന്ന് കരുതാനുള്ള കാരണം?
അതായത് കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോരുന്ന, അതായത് ഹിന്ദുമതത്തിൽ നിലനിന്ന് പോന്നിരുന്ന പല ആചാരങ്ങളും നമ്മള് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കാലക്രമേണ അത് മാറി വന്നിട്ടുണ്ട്. അപ്പം ഈ ശബരിമലയിൽ സ്ത്രീകള് പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോകാന്നല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോവാന്നുള്ളൊരു വിധിയാണ്. അപ്പൊ ആ വിധിയെ സ്വാഗതം ചെയ്യുന്നതിന് പകരം നിങ്ങൾ അശുദ്ധിയാണ്, അതായത് നിങ്ങൾ അല്ലെങ്കിൽ യുവതിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത്. തികച്ചും നമ്മുടെ, അതായത് നമ്മൾ സന്താനോൽപാദനത്തിനും അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള എക്സിസ്റ്റൻസിനും വേണ്ടിയിട്ട് ആർത്തവം നിൽക്കുമ്പോൾ അത് ശരിക്കും ആർത്തവം ഒരിക്കലും ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നൊന്നുമില്ല. അത് മാത്രല്ല, അത് ഹിന്ദു ആചാരത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും നിങ്ങൾ അശുദ്ധിയാണ് അതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണം എന്ന് തന്നെയാണ്
എന്റെ അഭിപ്രായം. നിത്യയും ആ ഒരു നിലപാടെടുക്കുന്നത്, അതായത് ഈ വിധിയെ സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ്, നിത്യയും ഇതേ കാര്യം തന്നെയാണോ ആദ്യം മുന്നോട്ട് വെക്കുന്നത്?
ആദ്യമേ എനിക്ക് ഇങ്ങനത്തെ ഒരു കേസ് നടക്കുന്നു എന്നുള്ള വിഷയം അടി നിമിന്നോ എന്റെ അഭിപ്രായം വെച്ച് ഐ നെവർ അപ്രൂവ്ഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് മെൻസ്ട്രൽ സൈക്കിൾ ഷുഡ് എവർ ബി ഇൻവോൾവ്ഡ് ഇൻ സംവൺസ് സ്പിരിച്വൽ തോട്ട്സ്. ഇറ്റ് ഷുഡ് നോട്ട് ഈവൻ കം ഇൻ ദ വേ. ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ്. പക്ഷേ അത് എന്റെ ഒപ്പീനിയൻ ആയിരുന്നു, അത് ഞാൻ എന്റെ അടുത്ത് അപ്ലൈ ചെയ്തു. ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് സോ മെനി അദർ പീപ്പിൾ വുഡ് ഓൾസോ ഫീൽ ദ സെയിം വേ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന്, ഈ ഒരു കേസ് വന്ന്, ഇങ്ങനത്തെ ഒരു ഏജ് റെസ്ട്രിക്ഷൻ ആവശ്യമില്ല എന്ന് വന്നപ്പോൾ യെസ് ഐ ഓൾസോ ഫെൽറ്റ് ദ സെയിം വേ ആസ് ഐ വാസ് ഗ്രോയിങ് അപ്പ്. അപ്പൊ ആ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും സൈക്കിൾ വരണമെന്നും ആവശ്യമില്ല, ദേ മേ നോട്ട്. സോ അങ്ങനത്തെ ഒരു ബ്ലാങ്കറ്റ് ഏജ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഡ്രോപ്പ് ചെയ്യുന്നത് എനിക്ക് സപ്പോർട്ടുണ്ട്. ബിക്കോസ് ആ ഏജ് ബേസ്ഡ് ഉള്ള ഓൾ ലേഡീസ് ഡോണ്ട് ഹാവ് ദാറ്റ് സ്പെസിഫിക് സൈക്കിൾ ഇഫ് ദ സൈക്കിൾ ഇസ് ദ ഇഷ്യൂ ഹിയർ.
തീർച്ചയായും ദീപ സുജിത്ത് എന്തായാലും ഇവരുടെ അഭിപ്രായങ്ങളോട് വിശദമായി മറുപടി പറയാൻ വേണ്ടി ഇപ്പോൾ നിൽക്കേണ്ടതില്ല, മറിച്ച് തുടക്കത്തിൽ എന്താണ് പറയാൻ കഴിയുന്നത്, എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷയം?
ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ശരിക്കും കുറേ കാലങ്ങളായി നമ്മളിങ്ങനെ ആചാരം ഈ അനുഷ്ഠിച്ച് ഇങ്ങനെ പോന്നു വരുന്ന ഒരു ഇതാണ്. അപ്പം ഇതിനൊരു അവിടെ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 41 ദിവസത്തിന്റെ വ്രത ശുദ്ധി നമ്മൾ അതൊരു ഫോളോ ചെയ്തിട്ടാണ്. അതിപ്പോ പെണ്ണായാലും ശരി ആണായാലും ശരി ആ ഒരു 41 ദിവസത്തിന്റെ വ്രതശുദ്ധി ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അതൊരു സ്പിരിച്വൽ റിഫൈൻമെന്റിലേക്ക് എത്താനായിട്ടാണ്. അത് ആർത്തവം അശുദ്ധി ആയതുകൊണ്ട് അല്ല ഈ 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകൾ പോകരുത് എന്ന് പറയുന്നത്, മറിച്ച് ഈ ഒരു സ്പിരിച്വൽ റിഫൈൻമെന്റിലേക്ക് എത്താനുള്ള അതിന്റെ ഒരു ഡിഫിക്കൽറ്റി കാരണമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വരുന്നത്. അല്ലാതെ ടോട്ടലി പെണ്ണുങ്ങളെ അതൊരു ഡിസ്ക്രിമിനേഷൻ അല്ല ശരിക്കും.
എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ വിശദമായ ചർച്ചയിലേക്ക് പോകാം. എന്തായാലും എനിക്ക് തോന്നുന്നു ദീപയിൽ നിന്ന് തന്നെ അത് തുടങ്ങാൻ തോന്നുന്നു. ദീപ ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ, എന്താണ് ഉദ്ദേശിച്ചത്? ഇത് ആർത്തവമല്ല അവിടെ വിഷയമെങ്കിൽ 41 ദിവസം വ്രതമെടുക്കാൻ ഒരു സ്ത്രീക്ക് തടസ്സമായി നിൽക്കുന്നത് മറ്റെന്താണ്?
ഞാൻ പറയുന്നത് ആർത്തവം ഒരു ഇഷ്യൂ തന്നെയാണ്. കാരണം 41 ദിവസത്തിന്റെ ഒരു വ്രതശുദ്ധി അതിലുണ്ട്. അപ്പോ സാധാരണ ഒരു സൈക്കിൾ എന്ന് പറയുന്നുണ്ട് 24-35 days ആണ്. അപ്പം ഇതൊരു കാരണം ഇത് ലേഡീസ് ഈ മെനസ്ട്രേഷൻ വരുന്ന സമയത്ത് എന്താ പറയാ പലതരത്തിലുള്ള ഡിസ്കംഫേർട്ടും ഉണ്ടാവും. അപ്പൊ ഒരു പക്ഷെ ഈ ഒരു 41 ദിവസത്തിലെ ഈ വ്രതം അത് പൂർണ്ണമായും അതിന്റെ ഒരു സ്പിരിച്വൽ റിഫൈൻമെന്റിലേക്ക് എത്താനായിട്ട് സാധിച്ചൊന്നും വരില്ല.
ആർത്തവ സമയത്ത് ഒരു സ്പിരിച്വൽ റിഫൈൻമെന്റ് സാധ്യമല്ല എന്നാണോ പറയുന്നത്?
അപ്പൊ ഇതിൽ ശരീരത്തിൽ ഒരു ആക്റ്റീവായ ഒരു പ്രാണവായു ഉണ്ട്. ഇത് ഞാൻ പലതും വായിച്ചത് മനസ്സിലാക്കിയതാണ്. അപ്പൊ ഈ അതിന്റെ ഒരു ഈ നമ്മളിപ്പോ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോവുക എന്നുള്ളതൊക്കെ അതിന്റെ ഒരു നെഗറ്റീവ് ഫോമിലേക്ക് എത്താൻ ആണ് അത് ഇടവരുത്തുക.
ഓക്കെ, നിത്യ എന്ത് തോന്നുന്നു, ആർത്തവ സമയത്ത് ഒരു സ്പിരിച്വൽ റിഫൈൻമെന്റ് കഴിയില്ല എന്നുള്ളതാണ് ദീപയുടെ വാദം?
മെൻസ്ട്രേഷൻ ടൈംസ് അതാ ഞാൻ പറഞ്ഞ ഈ ഏജ് ഗ്രൂപ്പില് എല്ലാവർക്കും വരുമെന്ന് അതൊരു ഒരു ഒരു ബ്ലാങ്കറ്റ് ജഡ്ജ്മെന്റ് ആണ്. ഇപ്പൊ സേ സമ്മൺ ലൈക്ക് മൈസെൽഫ് എനിക്കതില്ല. എനിക്കിപ്പോ ഞാനിപ്പോ ഒരു 32 years കഴിഞ്ഞപ്പോ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് എബിലിറ്റി ഓഫ് ഹാവിംഗ് ഐ ഗെറ്റ് മൈ സൈക്കിൾ ബട്ട് ഐ ഹാവ് നോ യൂട്രസ് ഇറ്റ് ഹാഡ് ടു ബി ടേക്കൺ ഔട്ട്. സോ സമ്മൺ ലൈക്ക് മൈസെൽഫ് ഹു ഡസൻറ്റ് ഗെറ്റ് ദാറ്റ് സൈക്കിൾ അറ്റ് ഓൾ, ആം ഐ ഓക്കേ ടു ഡു ദിസ് തിങ് ആം ഐ ഓക്കേ ടു ഡു ദ 41 ഡേയ്സ് ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് സ്റ്റിൽ ഗോ ദേർ. And I'm not the only person. ഈ ഏജ് ഗ്രൂപ്പിൽ ഞാൻ മാത്രം കാണത്തില്ല ഹു കനോട്ട് ഹാവ് ദാറ്റ് സൈക്കിൾ എനിമോ. അല്ലെങ്കിൽ ഈ 10 years or 11 years or 12 years ആ ഏജ് ഗ്രൂപ്പിൽ ചിലപ്പോൾ സം ഓഫ് ദി ഗേൾസ് മേ നോട്ട് ഈവൻ ഹാവ് ഇറ്റ്, മേ നോട്ട് ഈവൻ ഗെറ്റ് ഇറ്റ്. എനിക്ക് ആ ബ്ലാങ്കറ്റ് ഏജ് ഗ്രൂപ്പാണ് അതിൽ ഇഷ്യൂ. സോ ഇതേ സേ ഇപ്പൊ ആ സൈക്കിൾ ഉള്ള പേഴ്സണ് ഇത്രയും ദിവസം ഫാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്, ബട്ട് ദോസ് ഹു ക്യാൻ ഡു ഇറ്റ് ഗോ ഫോർ ഇറ്റ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആണുങ്ങൾ തന്നെ എങ്ങനെ വിശ്വസിക്കും എല്ലാവരും അവിടെ പോകുന്ന എല്ലാവരും ഈ 41 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇപ്പോൾ
ചെയ്യുവാണ്. പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് നിത്യ. പക്ഷെ അതിന് മുമ്പ് നിത്യ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, സന്ധ്യ സന്ധ്യയിലേക്ക് വരികയാണ്. കാരണം നിത്യ ഈ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിത്യ സ്വയം ഒരു ഉദാഹരണമാക്കി പറയുകയാണ്, ആർത്തവം ഇല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ ഈ ഏജ് ഗ്രൂപ്പിലുള്ളപ്പോൾ എന്തുകൊണ്ട് 41 ദിവസം വ്രതം എടുത്ത് പോകാൻ കഴിയില്ല? അപ്പൊ പിന്നെ അതില് ആർത്തവം എന്നൊരു വിഷയം പോലും അവിടെ വരുന്നില്ലല്ലോ.
അത് പറഞ്ഞത് ശരിയാണെങ്കിൽ തന്നെ ആർത്തവം ഉള്ളവരേത് ഇല്ലാത്തവരേത് എന്ന് കണ്ടുപിടിക്കാൻ ഒരു സംവിധാനവും എന്റെ അറിവിൽ ശബരിമലയിൽ ഇന്നില്ല.
സംശയം ചോദിക്കണേ, 50 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി 50 വയസ്സിൽ എല്ലാവർക്കും മെനോപോസ് ഉണ്ടാവണമെന്നില്ല, അത് കഴിഞ്ഞിട്ട് ആർത്തവം ഉണ്ടാകാം. ആ സമയത്ത് വരുമ്പോൾ ആർത്തവം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനും മാർഗമില്ലല്ലോ.
അതില്ല, ശരിയാണ്. എന്നാലും ഒരു ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസവും വിശ്വാസം ഇല്ലായ്മയും തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ എന്നെ സംബന്ധിച്ച് 50 വയസ്സ് കഴിഞ്ഞിട്ടും അത് നിലനിൽക്കുകയാണെങ്കിൽ എന്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ അതിന് പോവില്ല എന്ന് തന്നെ വിചാരിക്കും. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. അതുപോലെ ശരിയായൊരു വിശ്വാസത്തോടുകൂടി അതിന്റെ എല്ലാ പവിത്രതയോടും കൂടി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കാത്തിരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
അല്ല, അത് എനിക്ക് കുറച്ചുകൂടി അതിനകത്ത് ഒരു നിത്യ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് ആ പോയിന്റിലേക്ക് കൂടുതലായി ഊന്നുകയാണ്. കാരണം ഇപ്പൊ നിത്യ പറയുന്നു നിത്യക്ക് ആർത്തവുമില്ല, പിന്നെ എന്തിനു വേണ്ടി കാത്തിരിക്കണം? അതാണ് ചോദ്യം. കാരണം പ്രായമല്ല അവിടെ വിഷയം, ആർത്തവമാണ് വിഷയമെങ്കിൽ, ഒരു പ്രായം വെച്ചൊരു ബ്ലാങ്കറ്റ് മാനല്ല, ഒരു ആർത്തവമാണ് വിഷയമെങ്കിൽ, നിത്യ അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തിന് കാത്തിരിക്കണം? അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരാൾക്ക് എനിക്ക് ആർത്തവമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് പൊയ്ക്കൂടാ അപ്പോൾ ആ വിശ്വാസത്തോടുകൂടി തന്നെ?
ഇവിടെ പോകുന്ന എല്ലാവരും നിത്യ അത് അയ്യപ്പനെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പോകുന്ന ഒരാളായിരിക്കും. അതുപോലെ ഒരു ഉറപ്പ് ബാക്കിയുള്ളവരിൽ ഇത് ഇല്ലാത്തവരിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പുണ്ടോ? അത്രയും വിശ്വാസത്തോടുകൂടി ബാക്കിയുള്ളവരും ആർത്തവമില്ലാത്തവർ തന്നെ പോകുമെന്നുള്ളത്, അതിന്റെ പരിശുദ്ധി, ശബരിമലയുടെ പരിശുദ്ധി അതുപോലെ കാത്തുകൊള്ളും എന്ന വിശ്വാസത്തിൽ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
ഒരാളുടെ വിശ്വാസം യഥാർത്ഥമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്?
തീർച്ചയായും മതവിശ്വാസങ്ങൾ വേറെ ആരെയും ബാധിക്കുന്നില്ല എങ്കിൽ, അതായത് ഇപ്പോ പണ്ട് പല അനാചാരങ്ങളും നടന്നെന്ന് പറഞ്ഞല്ലോ, അത് ഏതെങ്കിലും തരത്തിൽ മാനസികമായോ ശാരീരികമായോ വൈകാരികമായോ ഒരു സ്ത്രീയെയോ പുരുഷനെയോ ഒരു കുട്ടിയെയോ ബാധിക്കുമെങ്കിൽ അത് നമ്മൾ രണ്ടാമത് പുനഃപരിശോധന ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കേരളത്തിനകത്തുള്ള ഏത് സ്ത്രീയാണ് എനിക്ക് ശബരിമലയിൽ പോകണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുള്ളത്?
കേരളത്തിനകത്തുള്ള സ്ത്രീകളല്ല, മറിച്ച് കേരളത്തിന് പുറത്തുള്ള സ്ത്രീകൾ. ഇപ്പോൾ തൃപ്തി ദേശായി എന്ന് പറയുന്ന വ്യക്തി ശബരിമലയിൽ പോകണം എന്ന് പറഞ്ഞു തന്നെയാണ് കോടതിയെ സമീപിച്ചത്.
ഇതുപോലെ ഇത്രയധികം ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ഒരു മതത്തിലുള്ളവർ അതിൻ്റെതായ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുമ്പോൾ അങ്ങനെ ഒരു കോടതി വിധി നടപ്പിലാക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു, ഇല്ലേ? ഹിന്ദു സ്ത്രീകളെ അല്ലെങ്കിൽ ഹിന്ദു പുരുഷന്മാരെയോ അല്ലെ ആരെയും ആയിക്കോട്ടെ, അവരുടെ ഹിതമറിയാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം വേണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം.
ഓക്കെ, ഞാൻ അതിലേക്ക് ആ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരാം. പക്ഷേ ബെൻല, ഇപ്പോൾ ഈ പറയുന്നതിലൊരു പോയിന്റ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ആളുകൾ, ഇത്രയധികം വിശ്വാസികൾ പറയുന്നു ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ പോകണ്ട എന്ന്, ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്ന്. വളരെ കുറച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ന്യൂനപക്ഷങ്ങൾക്കും അവസരം കൊടുക്കുന്ന രീതി അല്ലല്ലോ ഇതിനകത്ത്. വിശ്വാസം അതിനപ്പുറമുള്ള മറ്റൊരു കാര്യമാണ്. അവിടെയും നമ്മൾ ആ ഒരു തരത്തിൽ വളരെ കുറച്ച് പേർക്ക് അങ്ങനെ താല്പര്യമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പൂർണ്ണ എല്ലാവരെയും വിശ്വാസം, മറ്റുള്ളവരുടെയും വിശ്വാസം മാറ്റണമെന്ന് പറയുന്നത് അതൊരു പൂർണ്ണമായൊരു കടന്നുകയറ്റം തന്നെയല്ലേ?
ഡി ജു, എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് പോയിന്റ് ആണുള്ളത്. ഒന്ന്, ഞാൻ ഇവര് പറഞ്ഞ പീരീഡ്സിനെ പറ്റി ഇപ്പം നിത്യ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. അപ്പൊ പീരീഡ്സ് ആണ് ഇതിന്റെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ എന്റെ അമ്പലത്തിൽ ഉത്സവം നടന്നു, അപ്പൊ എനിക്ക് ആ ദിവസങ്ങളിൽ പീരീഡ്സ് ആണ്, എനിക്ക് ഡേറ്റ് അറിയാം. അപ്പൊ ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് എന്റെ പീരീഡ്സ് മാറ്റി വെക്കാനുള്ള ഒരു മെഡിസിൻ ഉണ്ട്. എല്ലാവർക്കും അറിയാം, കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ അത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ആ മെഡിസിൻ കഴിക്കാം. രണ്ടാമത്തെ വേറൊരു ഇതുണ്ട്, നമ്മള് കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇംപ്ലനോൺ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം. അത് നമ്മുടെ കയ്യിലിടും, നമ്മൾ 3 വർഷം നമുക്ക് അതിന് ഇതുണ്ട്. ആ സമയത്ത് ഇങ്ങനെയുള്ളവർക്ക് പീരീഡ്സ് ചിലർക്കൊന്നും ആവാറില്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം ഇപ്പൊ എന്നെ എടുക്കും, എനിക്കിപ്പം അങ്ങനെ ഒരു അവസ്ഥയിലല്ല, എനിക്കത് ആവുന്നില്ല. അപ്പൊ വേണമെങ്കിൽ എനിക്ക് പോകാം. ഇതാണ് ആർത്തവത്തെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ കഴിക്കുന്നവർക്ക് 41 ദിവസം വ്രതം എടുത്ത് പോകാം, അതിന് കുഴപ്പമില്ല. രണ്ടാമത് ഇവർ പറയുന്നത് ആചാരം, അതായത് ഈ ശബരിമലയിൽ ആചാരം, അതായത് 91 മുൻപ് അപൂർവമായിട്ട് സ്ത്രീകൾ പോയിട്ടുണ്ട്, അതിനുള്ള തെളിവുകളുണ്ട്. 70 സാധാരണമായിട്ട്, അതായത് എൻ്റെ മുത്തശ്ശിയമ്മയൊക്കെ 70 മുമ്പ്, അത് 60 അവർ മകരവിളക്ക് കണ്ടിട്ടുള്ള, അവർ യുവതി ആയിരുന്നപ്പോൾ കണ്ടിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ സാധാരണ സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 91 ശേഷമാണ് ഇവർ പ്രശ്നം വെച്ച് തീരുമാനിച്ചത്, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് സോ വി കാൻ ഗോ.
പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ബെൻഡ അതിനകത്ത്, അന്ന് പോലും അതൊരു അബറേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയുന്നത്. കാരണം അന്ന് പോലും സ്ഥിരമായി സ്ത്രീകൾ പോകുന്നതല്ല, വളരെ കുറച്ച് പേർ അവിടെയും ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോയതല്ലാതെ സ്ഥിരമായി സ്ത്രീകൾ പോകുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല. അത്തരത്തിൽ അതൊരു അബറേഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. മറിച്ച് അതൊര ആചാരമായിരുന്നില്ല. സ്ത്രീകൾക്ക് പോകാനുള്ള പൂർണ്ണമായുള്ള അവകാശങ്ങൾ പണ്ടുകാലം മുതലേ ഇല്ലായിരുന്നു തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പലപ്പോഴും പറയുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ മാറി നിൽക്കുമ്പോൾ എന്തിന് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമായി എല്ലാവരുടെയും വിശ്വാസം മാറ്റണം എന്നുള്ളതാണ് എന്റെ ചോദ്യം.
എല്ലാവരുടെയും വിശ്വാസം മാറ്റണം എന്ന് പറയുന്നില്ല. അപ്പൊ കോടതി, ഇപ്പൊ നമ്മൾ എപ്പോഴും ഭരണഘടനയെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ലെജിസ്ലേഷൻ ആണ്. അപ്പൊ അവര് പറയാണ് നിങ്ങൾ സ്ത്രീകൾക്ക് പോകാം. സ്ത്രീകൾക്ക് പോകാന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള വിശ്വാസികളും അവിശ്വാസികളും എല്ലാ സ്ത്രീകളും ഓടിച്ചെന്ന് പോകില്ലല്ലോ. വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ അത് ഗ്രാജുവലി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവുക, അല്ലാണ്ട് കോടതി പറഞ്ഞിട്ടില്ല നിങ്ങൾ ഹിന്ദു സ്ത്രീകൾ എല്ലാ വിശ്വാസികളും അവിടെ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് ഡി ജു പറഞ്ഞില്ലേ, അത് പണ്ട് കാലങ്ങളിൽ ശബരിമല എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ഒരു കാട്ടിലാണ്. അപ്പൊ അന്ന് സ്ത്രീകൾക്ക് ചിലപ്പോൾ ഫിസിക്കലായിട്ട് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ മഴയുണ്ട് എന്നും അല്ലെങ്കിൽ കാട്. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. ഇന്ന് പറയുമ്പം എന്തുമാത്രം പുരോഗതിയാണ് എല്ലായിടത്തും. അതായത് നമ്മൾ വണ്ടിക്ക് നമുക്ക് പോകാം, അല്ലെങ്കിൽ അങ്ങനെ ഹൈക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് അത്രയും ആരോഗ്യമുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പോട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മളെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ 10 വയസ്സിനും ഈ ഇതിനാണല്ലോ, ഈ ഇതിന്റെ ഇടയിൽ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ പോയിട്ട് എനിക്ക് പോയിട്ട് കാണണം. അപ്പൊ ഞാനിപ്പം ഒരു എന്താ പറയാ, നാളെയോ മറ്റന്നാളോ അല്ലെ മരിച്ചു പോവാണെന്നോർത്തു എനിക്ക് കാണാൻ പറ്റില്ല, അത് എന്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ വേറെ അതൊരു ഭയങ്കര ഒരു വിഷമായിരിക്കും.
ദീപ, ബെന്നിലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമുണ്ട്, ഒരു സ്ത്രീക്ക് എനിക്ക് വിശ്വാസമുണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പഴയ ആചാരങ്ങളുടെ പേരിൽ വീണ്ടും അവരെ തടയേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ ആർത്തവമാണ് വിഷയമെങ്കിൽ പല തരത്തിലുള്ള മാർഗങ്ങൾ ഇപ്പോൾ നിത്യയും ബെൻലയും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ള ഒരാൾ പോകാനായി മുന്നോട്ട് വരുമ്പോൾ മറ്റുള്ളവർ ചേർന്നുകൊണ്ട് ഇല്ല പറ്റില്ല നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹം തന്നെയാണ് നമുക്ക് പറയാനും കഴിയും, കാര്യം തന്ത്രിമാരെല്ലാം തന്നെ പുരുഷന്മാരാണ്, അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്വാതന്ത്ര്യത്തിനുമേലുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമല്ലേ?
അത് അവരുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു, ഇത് പണ്ടത്തെ ആ ഒരു ഇതെല്ലാം ഇപ്പൊ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ 41 days കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പല മെഡിക്കേഷനൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷെ അത് അവസാനം അത് ഒരു വ്യക്തിയുടെ ഡിസിഷനാണ്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ വ്യക്തിപരമായ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അത് ഇത്രയോ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ഫോളോ ചെയ്തു വരുന്ന ഒരു ആചാരമാണ്.
തീർച്ചയായും ഞാൻ അംഗീകരിക്കുന്നു, പൂർണ്ണമായും ദീപയുടെ ആ ഒരു ഭാഗത്ത് അംഗീകരിക്കുന്നു. വ്യക്തിപരമായ ഡിസിഷനാണ് വിശ്വാസവും ആചാരവും, വിശ്വാസം പ്രധാനമായും വ്യക്തിപരമായ ഡിസിഷനാണ്. പക്ഷെ മറ്റൊരാളുടെ വിശ്വാസത്തെ ധനിക്കാൻ, മറ്റൊരാൾക്ക് വിശ്വാസത്തോടു കൂടി അവിടെ പോകണമെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ ദീപയ്ക്കോ അല്ലെങ്കിൽ എനിക്കോ സന്ധ്യയ്ക്കോ അവകാശമുണ്ടോ?
വേറൊരാളുടെ റൈറ്റ് നമുക്ക് ഡിനൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് പറയുന്നത് തന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഇതിന്റെ എല്ലാം ഈ 41 ദിവസത്തിന്റെ കംപ്ലീറ്റ് ആ ഒരു വ്രതശുദ്ധി കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. അപ്പൊ ഇത് അപ്പൊ അങ്ങനെ ആ ഒരു 41 ദിവസത്തിന്റെ അതിൻ്റെതായിട്ടുള്ള എല്ലാ ചിട്ടകളും ഫോളോ ചെയ്തിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ പോകാം. അതല്ലാതെ ഈ ഒരു റെസ്ട്രിക്ഷനോട് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ അതൊരു ഡിസ്ക്രിമിനേഷൻ ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തൂടാ എനിക്ക് ചാൻസല്ല 50 വയസ്സ് വരെ ജീവിച്ചില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകാം, അതല്ല. ശരിക്കും ഒരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കാവാം.
അതിനകത്ത് ഒരു സംശയം കൂടി ദീപ പറഞ്ഞാൽ തന്നെ, എത്ര പുരുഷന്മാരുണ്ട് 41 ദിവസം വ്രതമെടുത്ത് പോകുന്നത്? ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ ഒരു സൗഹൃദ സംഘത്തിൽ ഒരുപാട് പേർ ഇന്ന് മാലയിട്ട് നാളെ മലയ്ക്ക് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എത്ര പേരുണ്ട് 41, എത്ര പുരുഷന്മാരുണ്ട്? അപ്പോൾ പുരുഷന്മാർക്ക് അങ്ങനെ ആകാമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ആയിക്കൂടാ?
ഇതൊരു കോമ്പറ്റീഷൻ അല്ലല്ലോ, ഇത് നമ്മളുടെ ഒരു റിലീജിയസ് ബിലീഫാണ്. നമ്മൾ ഒരു 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 പ്രത്യേക എന്താ പറയുക കീഴ്വഴക്കം ഫോളോ ചെയ്തിട്ട് നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെ ഇതിൽ നമ്മൾ പോകുന്നതാണ്. മറ്റുള്ളവരത് ചെയ്തു അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു, അതിൽ അർത്ഥമില്ല.
അല്ല, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് പറയാൻ കഴിയില്ല ആൾക്കാർക്ക്?
അങ്ങനെ നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുമോ? 41 ഇത് ഫോളോ ചെയ്യാണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട്
നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ഒളിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല.
അല്ല, ഞാൻ എന്റെ ഒരു പെർസ്പെക്ടീവിലാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ചിട്ട കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്.
എല്ലാവരും അങ്ങനെ ആയിരിക്കും,
അങ്ങനെ ആയിരിക്കും. അതാണ് ഒരു വിശ്വാസം, അതിന്റെ വിശ്വാസത്തിന്റെ ആ ഫണ്ടമെന്റൽ പോയിന്റ് അതാണ്.
തീർച്ചയായും. എന്തായാലും ഞാൻ ഇന്ന് നമ്മുടെ ഈ ഒരു പീരിയഡ് അല്ലെങ്കിൽ ആർത്തവം എന്നൊരു വിഷയത്തിന് അപ്പുറത്തേക്ക് കൂടെ പോകേണ്ടതുണ്ട്. നിത്യ, ഞാൻ ചോദിക്കാവുന്ന മറ്റൊരു കാര്യമുള്ളതിനകത്ത് ഒരു നമ്മൾ ഈ ഒരു വിഷയത്തിൽ പറയുമ്പോൾ ഒരു പേഴ്സണൽ റൈറ്റാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു ഓരോ വ്യക്തിക്കുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണ്. അതേസമയം തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഡെയ്റ്റികളെ നോക്കുകയാണെങ്കിൽ, മൂർത്തികളെ പ്രതിഷ്ഠകളെ നോക്കുകയാണെങ്കിൽ, അവരും ഓരോ വ്യക്തികളാണ്, ആ വ്യക്തിക്കും ഓരോ റൈറ്റുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ഒരു ഡേറ്റിക്ക് ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ വരാൻ പാടില്ല എന്ന ഒരു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടന പ്രകാരം തന്നെ. അത് ആ ഒരു അവകാശം വകവച്ച് കൊടുക്കേണ്ടതല്ലേ? അത് ഹനിക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ, ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കലല്ലേ?
ആ വ്യക്തി അതെപ്പോ പറഞ്ഞു? അതെങ്ങനെ അറിഞ്ഞു എന്ന് നമ്മളിപ്പോ നമ്മളെ എഴുതി വെച്ചിരിക്കുന്ന ബുക്കില് എന്നതാ സ്ക്രിപ്റ്റില് നമ്മൾ വായിച്ച് ബിലീവ് ചെയ്യുന്നതാ. ഇറ്റ് ഈസ് ആസ് മെൻഷൻ ബിഫോർ എ ബിലീഫ്. യു ബിലീവ് ദേ സെഡ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഒരാളിങ്ങനെ ഒരു ഒരു സ്പിരിറ്റ് അവര് ഒരു they go on a journey or they go on a promise, they make a will, they make a promise to themselves, you expect them to hold on to it. Aa respect aanu avarku kodukkunnathu, aa oru will power, avare aa strength adinana ellarum ingane respect kodukkunnathu because they are able to do that. Ipo naan oru oru promise to myself I take, I am going to be such and such person. If I break that at any point in time, I lose respect for myself, by myself and from others. Same way ipo aa oru spirit അങ്ങനത്തെ ഒരു 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 വാവ് ദേ ഹവ് ടേക്കൺ ഓൺ ദംസെൽവ്സ്, ഐ ഡു നോട്ട് നീഡ് സച്ച് തിങ്സ് ടു എൻടൈസ് മീ, ഐ ഡോണ്ട് നീഡ് സച്ച് വെൽത്ത് ഓർ മെറ്റീരിയൽ തിങ്സ് ഇൻ മൈ ലൈഫ്. ഐ ആം ഗോയിങ് ടു ഗോ ടു ദാറ്റ് മല ഓർ ഗോ എനിവേർ ഐ വോണ്ട് ടു ബി ലെഫ്റ്റ് ഇൻ പീസ്. യു വോണ്ട് ടു വിസിറ്റ് മീ, കം വിസിറ്റ് മീ, ദാറ്റ് ഇസ് ഫൈൻ, ബട്ട് ദാറ്റ്സ് ഇറ്റ്. അത്രയും മതി. അതിനപ്പുറം എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ഐ എം സിറ്റിംഗ് ഹിയർ ആസ് ഇൻ മൈ പൊസിഷൻ ടേക്കിംഗ് എ വാവ് ടു ബി വൺ വിത്ത് ഗോഡ്. ഐ ആം ഗോഡ്. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു സ്പിരിറ്റ് അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ആ സ്പിരിറ്റിനോട് ആ പവർ, അവരുടെ ആ പ്രോമിസ് ടു ദംസെൽവ്സ് ആണ് എനിക്ക് അവരുടെ അവർക്ക് ആ സ്പിരിറ്റിനോട് റെസ്പെക്ട് ഉള്ളത്. ഐ ഡോണ്ട് എക്സ്പെക്ട് സംതിങ് ടു സേ ദാറ്റ് ബിക്കോസ് ഓഫ് യുവർ പ്രസൻസ് ദേ ദാറ്റ് സ്പിരിറ്റ്സ് വാവ് വിൽ ബി ബ്രോക്കൺ. അതും സ്പെസിഫിക്കലി നവംബർ ഡിസംബർ പീരീഡ് അവിടെയാണ് വിസിറ്റ്. ഇപ്പൊ ഓണമാകാം, ഇപ്പൊ വിഷുവിനും കാണാം. Why all this extended period? അപ്പൊ ഇങ്ങനെ കുറെ റൂൾസ് സ്ട്രെച്ച് ചെയ്യുക, ബെൻഡ് ചെയ്യുക, അവിടെ ഇവിടെയൊക്കെ കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടി ചെയ്യുക, ഇതിലെന്തിരിക്കുന്നു ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പിന്നെ
ട്രഡീഷൻസും. പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. സന്ധ്യയിലേക്കാണ് ട്രഡീഷൻസിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു കാലാകാലങ്ങൾ. കാരണം ആദ്യം മണ്ഡലവിളക്ക് മകരവിളക്ക് കാലങ്ങൾ മാത്രമായിരുന്നു ശബരിമല പ്രവേശനം. ഇപ്പോൾ അടുത്ത കാലത്തായി എല്ലാ വർഷത്തിലെ എല്ലാ മാസവും ആദ്യ ഒന്നാം തീയതി മല തുറക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായും നമ്മൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ച് തുടങ്ങിയ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു ഒരു വസ്തുതയുണ്ടായിരുന്നു, ആചാരങ്ങൾ. ആചാരങ്ങൾ പലപ്പോഴും അനാചാരങ്ങളായിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ആചാരങ്ങളെന്ന് വിശ്വസിച്ചിരുന്ന പലതും അനാചാരങ്ങളെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ മാറുമറയ്ക്കൽ അല്ലെങ്കിൽ അയിത്താചരണം അങ്ങനെയുള്ള പലതും ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ അത് ആചാരമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പലർക്കും അനാചാരമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയില്ലേ?
അത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മതവിഷയങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും പലതിനും യുക്തി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ യുക്തി അളക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതെന്റെ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് ഓരോ വിശ്വാസങ്ങളാണ്. ഇതിപ്പോ ശബരിമലയിൽ 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് സ്ത്രീകൾ പോകണം. അതിന്റെ പ്രതിഷ്ഠ അവിടെയുള്ള പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാര്യം ഉള്ള ഒരു പ്രതിഷ്ഠ ആയതുകൊണ്ടാണെന്നാണ് വിശ്വാസം. ശരിയല്ലേ?
അതെ, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.
അത് അത് നമ്മള് അത് അതുപോലെ തന്നെ പാലിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടാവും. ഇനി ശബരിമലയുടെ കൂടാതെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിലോ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ചിതയ്ക്ക് തീ കൊളുത്താനും അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാനും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആൺകുട്ടികളെയാണ് ഏർപ്പാട് ചെയ്യുക. ഇതെന്തുകൊണ്ടാണ്? ഇത് മാറണ്ടേ? നമ്മൾ എല്ലാ കാര്യങ്ങളിലുമുള്ള വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇതുപോലുള്ള വിശ്വാസങ്ങളും ഇതിപ്പോൾ അനാചാരമാണെന്ന് പറയാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഇല്ലേ? അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ പെൺകുട്ടികൾ ചെയ്താൽ എന്താ കുഴപ്പമല്ലോ ഉണ്ടോ? ഒന്നുമില്ല. കാര്യം മരിച്ച ആള് ഒരു പക്ഷേ മകനോ മകളോ എന്ന് വ്യത്യാസമില്ലാതെ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ചിട്ട് മരിച്ച ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു വ്യക്തി പറയുന്നില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ ചെയ്യാൻ പാടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ചീതയ്ക്ക് തീ കൊളുത്താൻ മകള് പറ്റില്ല, മകനെ പറ്റുള്ളൂ. അപ്പൊ ഇത് വിശ്വാസമാണ്. പക്ഷെ യുക്തി സഹജമായിട്ട് ആലോചിച്ചാൽ അതിലൊരു യുക്തി കാണാൻ നമുക്ക് പറ്റില്ല. ശരിയല്ലേ?
തീർച്ചയായും. നമുക്ക് അടുത്ത ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം അതിന് വളരെ ചുരുക്കി ഒരു മറുപടി കൂടി വളരെ പെട്ടെന്ന് അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ചർച്ചയുടെ.
സന്ധി പറഞ്ഞത് ആചാരം എന്താ പറയാ, വിശ്വാസവും ഇതിലെ യുക്തി, അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ ഞാൻ എനിക്ക് ഇമാജിൻ കൊണ്ട് എന്ത് സംഭവിക്കും, അപ്പൊ എനിക്ക് എന്തും ആവശ്യപ്പെടും അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് വിശ്വാസവും യുക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എങ്കിലും ഞാൻ ഒരുപാട് എന്താ പറയാ, നമ്മുടെ കേരളത്തിലെ ഒരു അതായത് ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. മാറുമറയ്ക്കൽ സമരം, അതായത് അവർണരായിട്ടുള്ള ആളുകൾക്ക് അമ്പലത്തിൽ കയറാനുള്ള സമരം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമരം, ഇതെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു എന്താ പറയുക, ഒരു നവോത്ഥാനത്തിന്റെ ഒരു ഒരു പാതയായിട്ട് ഈ സ്ത്രീ പ്രവേശനത്തിനെ കാണണം. വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ പോട്ടെ, അതുപോലെ തന്നെ മരിച്ച അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ സ്ത്രീകൾ എന്താ പറയുക, പെൺമക്കൾ ചെയ്യണം കർമ്മങ്ങൾ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിയൊക്കെ മരിച്ചപ്പോൾ ചിതയുടെ അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നീട് ഇതിപ്പോ അത് ചിതയുടെ അടുത്ത് പോയി നിന്ന് നമ്മളെല്ലാം കണ്ടു തുടങ്ങി. അതിനുള്ള മനക്കരുത്ത് ചിലപ്പോ അന്നത്തെ കാലത്ത് ചിലപ്പോ സ്ത്രീകൾക്ക് അതിനുള്ള മനക്കെട്ട് ഇല്ലാന്ന് ഓർത്തുകൊണ്ട് പുരുഷൻ സൃഷ്ടിച്ചിരുന്നതായിരിക്കാം അത്. അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് നമ്മളീ ചിതാഭസ്മൊക്കെ കൊണ്ടുപോകുമ്പം പെണ്ണുങ്ങൾ തൊടാൻ പാടില്ല എന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മടിയിൽ വെച്ചാണ് കൊണ്ടുപോയത് എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം. അപ്പൊ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ആരും പറഞ്ഞില്ല അത് തെറ്റാണ്, നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അല്ലെ ഞാനായിരുന്നു കർമ്മം ചെയ്തത് മെയിനായിട്ടിരുന്നുണ്ട്, എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റി പെട്ടവരോ അല്ലെങ്കിൽ ആരും പറഞ്ഞില്ല നീ അത് ചെയ്യരുതെന്ന്, നീ ചെയ്യണം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ചെയ്യും എന്നാണ് പറഞ്ഞ് എന്റെ കൂടെ ഉള്ളവരും അല്ലെങ്കിൽ ബന്ധുക്കളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ ആചാരങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. കൺസർവേറ്റീവ് ആകാതെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം എന്നാണ് തോന്നുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ. പിന്നെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു മാറ്റമായിരിക്കില്ല.
നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശബരിമല വിഷയത്തിലെ സുപ്രീംകോടതി വിധി വിശ്വാസ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റമോ എന്ന വിഷയമാണ് SBS മലയാളം റേഡിയോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് സന്ധ്യാ സുശീൽ, ബെനില അംബിക, നിത്യ രമേശൻ, ദീപ സുജിത് എന്നിവരാണ്. ചർച്ചയിലേക്ക് വീണ്ടും ചർച്ചയുടെ രണ്ടാം ഭാഗത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമുക്ക് സമരം അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന നാമജപ യാത്രയോ അല്ലെങ്കിൽ സമരമെന്നോ പ്രക്ഷോഭമെന്നോ പ്രതിഷേധമെന്നോ എന്ത് വേണമെങ്കിലും പറയാവുന്ന ഒരു വലിയ ഒരു ജന പ്രക്ഷോഭം തന്നെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ജനകീയ മുന്നേറ്റം തന്നെ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയ്ക്കോ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലുള്ള അത്രത്തോളം സ്ത്രീകളാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. നിത്യ രമേശൻ, ഇത്രത്തോളം ഒരു സ്ത്രീകൾ മുന്നോട്ടിറങ്ങി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ജനകീയ മുന്നേറ്റം കണ്ടില്ല എന്ന് നടിക്കാനും അതിനെ പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയുമോ?
ഞാൻ തള്ളിക്കളയത്തില്ല, പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ഇതും കൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യും. ഈ പ്രോട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾസോ പ്രോട്ടസ്റ്റ് പ്ലീസ് ദാറ്റ് എവ്രിവൺ ഷുഡ് സ്റ്റിക് ടു ദ 41 ഡേയ്സ് ഓഫ് വ്രതം ആൻഡ് ഓൾസോ ക്ലോസ് ദാറ്റ് ടെമ്പിൾ ഫോർ ദ റെസ്റ്റ് ഓഫ് ദി ഇയർ ആൻഡ് ഓൺലി ഓപ്പൺ ഇറ്റ് ഫോർ നവംബർ ഡിസംബർ. ഓൾസോ മേക്ക് ഷുവർ എല്ലാരും നടന്ന് അങ്ങോട്ട് പോണം മലയ്ക്ക്. ബസ് കയറി കാറ് കയറി മലയുടെ അടുത്ത് വന്ന് അവിടെ നിന്ന് നടന്ന ഫോളോ ദ റൂൾസ് ആസ് ഇറ്റ് സെസ് ദെൻ ഐ റെസ്പെക്ട് വട്ട് എവർ ഇസ് റിട്ടൺ. പക്ഷെ അവിടെ കുറെ റൂൾസ് സ്ട്രെച്ച് ചെയ്യുക, ഇവിടെ റൂൾസ് സ്ട്രെച്ച് ചെയ്യുക, അവർക്ക് ഇവർക്ക് കൺവീനിയൻസ് ആയിട്ട് അത് പറ്റൂല. ഇത് ഈ ഒരു സുപ്രീം കോർട്ട് ഈ ഒരു ഒരു വിഷയം മാത്രം അവരൊന്ന് സ്ട്രെച്ച് ചെയ്തു, അതിനുവേണ്ടി ഇത്രയും പ്രൊട്ടസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് ട്രഡീഷൻ അതുപോലെ ഫോളോ ചെയ്യണമെങ്കിൽ, ഇപ്പൊ അയ്യപ്പൻ ഹാസ് ഫോളോഡ് ഹിസ് വേർഡ്സ് ടു ദ പോയിന്റ്. ഹി ഹാസ് സെഡ് ഞാൻ ഇവിടെ വന്നു, എന്റെ എന്റെ മൈ പേർപ്പസ് ഓൺ ദിസ് ലാൻഡ് വാസ് ടു ഡു ദിസ് വൺ ജോബ് ജസ്റ്റ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഡീമൺ. ഹി ഡിഡ് ആൻഡ് ഹി ലെഫ്റ്റ്. ഹി ഡിഡ് ഹിസ് ജോബ് ആൻഡ് ഹി ലെഫ്റ്റ് ആൻഡ് ഹി വെന്റ് ടു ദി എൻഡ് ആൻഡ് ഹിസ് ഡൺ നത്തിങ് എൽസ് ആഫ്റ്റർ ദാറ്റ്. അതുപോലെ ഈ പ്രോട്ടസ്റ്റ് ട്രഡീഷൻ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ also fight for making sure all the traditions of that temple is followed to the T. Exactly that.
ദീപ, തീർച്ചയായും ഒരു പക്ഷേ കേരളത്തിലെ ചർച്ചകൾ പോലും ചർച്ച മുന്നോട്ട് വരാത്ത ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു നാമജപ യാത്രയും മറ്റ് വിശ്വാസ സംരക്ഷണ യാത്രകളുമെല്ലാം നടക്കുമ്പോൾ ആ വിശ്വാസം സംരക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ നിന്ന് മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ. മറ്റ് വന്നിട്ടുള്ള ആചാരഭ്രംശങ്ങൾ, ആചാരഭംഗങ്ങൾ അതൊന്നും തന്നെ അഡ്രസ് ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് തോന്നുന്നു. എന്താണ് മറുപടി?
ഈ പ്രൊട്ടസ്റ്റ് അവർ എന്താ പറയാ, പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പേഴ്സണലി ഞാനിത് ഫോളോ ചെയ്തിട്ടില്ല അത് അത്രയും. പക്ഷെ എന്നാൽ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, നമ്മളെ വിശ്വാസം 10-നും 50-നും ഇടയിൽ പോകുന്നില്ല, ഞാൻ കാത്തിരിക്കാൻ റെഡി ആകുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഇങ്ങനെ അത്രയും ഒരു അറിയില്ല, ഇതിലൊക്കെ എത്രത്തോളം ജെന്യൂണിറ്റി ഉണ്ടെന്നുള്ളത് എനിക്ക് ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ട് തോന്നുന്നുണ്ട്.
തീർച്ചയായും ആ ഒരു വിശ്വാസത്തെ അംഗീകരിക്കുമ്പോഴും ആ വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന തെരുവിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധങ്ങളെയും മറ്റും പൂർണ്ണമായും അതിന്റെ ജെനുവിനിറ്റി വിശ്വസിക്കുന്നില്ല എന്നാണ് ദീപ പറയുന്നത്. സന്ധ്യയുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണോ, അതോ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന നാമജപ യാത്രകൾ അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണ യാത്രകൾ അതിനെല്ലാം എങ്ങനെയാണ് കാണുന്നത്?
ഇപ്പോൾ നമ്മൾ കണ്ടെടുത്തോളം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ നാമജപ യാത്രയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇതൊരു പുരുഷ മേധാവിത്വം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിയമമാണ്, സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നാമജപ യാത്രകളിൽ നമ്മൾ സ്ത്രീകളെ മാത്രമേ കാണുകയുള്ളായിരുന്നു. ഇത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പല ദിക്കുകളിൽ നിന്നുള്ള ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ അവർക്ക് ആ ഒരു വിശ്വാസം അങ്ങനെ തന്നെ തുടരാനാണ് താല്പര്യം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ രണ്ടു തരത്തിലുള്ള ജാഥകൾ നമ്മൾ കണ്ടു. സ്ത്രീ പ്രവേശന വിധി അനുകൂലിച്ചുകൊണ്ടൊരു വിഭാഗം കണ്ടു, ഇത് അങ്ങനെ തന്നെ തുടരണം, പണ്ടുണ്ടായിരുന്ന ആചരണങ്ങൾ അതുപോലെ തന്നെ തുടരണം എന്നുള്ള ജാഥയും കണ്ടു. ഇത് രണ്ടും കണ്ടതിൽ നിന്ന് ഭൂരിപക്ഷ അഭിപ്രായം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
അവിടെ തന്നെ ഇപ്പോൾ നിത്യാദ്യം ചൂണ്ടിക്കാണിച്ചൊരു പ്രധാന പ്രശ്നമുണ്ടല്ലോ, എന്ത് വിശ്വാസങ്ങൾ ഇപ്പോൾ സ്ത്രീ പ്രവേശന വിഷയം മാത്രമേ ഉള്ളൂ, മറ്റെന്തെല്ലാം വിശ്വാസത്തിൽ മാറ്റമുണ്ടായെങ്കിൽ പോലും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലും ചർച്ചകളിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുരുഷന്മാർ 41 ദിവസം വ്രതം എടുക്കാറില്ല, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ, പലർക്കും വിശ്വാസമില്ലാതെ ശബരിമലയിൽ വരുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളിൽ മാറ്റമുണ്ടാകണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. അക്കാര്യമാണ് നിത്യ ചൂണ്ടിക്കാണിച്ചത്. എന്തുകൊണ്ട് അത് ആവശ്യപ്പെട്ടുകൂടാ?
ഇതിപ്പോ ഈ 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് പുരുഷന്മാർ വരും പോകുന്നില്ല എന്നാണ് ഒരു പാഠം ഞാൻ കേട്ടത്. ചിലപ്പോ രാവിലെ മാലയിട്ട് അന്ന് തന്നെ പോയി അന്ന് തന്നെ തിരിച്ചു വരുന്ന ആളുകളുമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ 41 ദിവസം വ്രതം എന്നുള്ളത് വളച്ചൊടിക്കണോ എന്നുള്ളതിനൊരു ഉദാഹരണം ഞാൻ പറയാം. കൊല്ലം അവസാനം നമ്മളൊരു പൊതുപരീക്ഷ നടത്തുന്നു. ഒത്തിരി കുട്ടികൾ അതിനെ കാര്യമായിട്ടെടുത്ത് രാവും പകലും ഇല്ലാതെ കഠിന പ്രയത്നം ചെയ്ത് ഉന്നത വിജയം നേടുന്നുണ്ട്. മറ്റ് വിഭാഗങ്ങളാകട്ടെ, ചില തലേ ദിവസം ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ച് നാളെ എന്ത് പരീക്ഷയാണെന്ന് ചോദിച്ച് പുസ്തകങ്ങൾ കത്തിയെടുത്ത് അവരത് പരാജയമടയും ചെയ്യുന്നുണ്ടാവും. ഈ പരാജയമടയുന്ന കുട്ടിക്കൊരു വിഷമമുണ്ട് തോൽവി വരുന്നത് കാരണം. അങ്ങനെ ചിലരെ അത് കാര്യമായിട്ട് എടുക്കുന്നു, അത് കർശനമായി പാലിക്കുന്നു, ചിലരത് ചെയ്യുന്നില്ല എന്ന് വെച്ച് പരീക്ഷകൾ മുഴുവൻ നിർത്തലാക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ വ്രതശുദ്ധിയോടെ പോകുന്നവരുണ്ടല്ലോ, അവരെ എന്തേ കാണാത്ത?
അങ്ങനെ പരീക്ഷയിൽ തോൽക്കുന്നവരെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കാറില്ല എന്നുള്ള ഒരു മാറ്റവും ഉണ്ട് ഇവിടെ. അത്തരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ല, കൃത്യമായി വ്രതമെടുക്കാതെ പോകുന്നവർക്ക്, പരീക്ഷയിൽ കൃത്യമായി പഠിക്കാതെ പോകുന്നവർക്ക്, അല്ലെങ്കിൽ വർഷം മുഴുവൻ പഠിക്കാതെ അവസാന നിമിഷം മാത്രം നോക്കി പോകുന്നവരെ തോൽക്കാറുണ്ടെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ കഴിയാറില്ല. ഇവിടെ അത്തരത്തിൽ വിശ്വാസത്തിൽ കള്ളത്തരം കാണിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്?
ഒന്നും സംഭവിക്കുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒരു എന്താ പറയാ, വിശ്വാസം അതുപോലെ പാലിക്കാത്തവർക്കുള്ള ശിക്ഷണ നടപടികളൊന്നും ഇവിടെ വരുന്നേയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവരും പോകുന്നില്ലേ, അതിന്റെ യുക്തി എന്താണ്? 41 ദിവസം വ്രതം എടുത്തിട്ട് പോകുന്നുണ്ട്, അതിന്റെ യുക്തി എന്താണ്? അങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതവിഷയങ്ങളിൽ ഒന്നിലും തന്നെ യുക്തിയില്ല. അത് ആ വിശ്വാസമാണ്. വിശ്വാസമുള്ളവര് എന്ത് തന്നെ സംഭവിച്ചാലും ആ വിശ്വാസങ്ങൾ അതുപോലെ പാലിച്ചിട്ട് തന്നെ പോവുള്ളൂ. അതില്ലാത്തവര് വെറുതെ പോയി എന്ന് വരും. അപ്പൊ ആ കൂട്ടറിൽ ശരിയായ വിശ്വാസത്തോടു കൂടിയാണോ അവർ ഈ പോകണമെന്ന് മുറവിളി കൂട്ടുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ? ശരിയായ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അതിന്റെ ഉള്ള കഷ്ടതകൾ, അതായത് വ്രതം
എടുക്കുന്ന, എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഭാഗം ആദ്യ ഭാഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളെ കുറിച്ച് തന്നെ നമുക്ക് അതിലേക്ക് ഒതുങ്ങി നിൽക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ കേട്ടൊരു ചോദ്യം തന്നെയാണ്, ദൈവത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി മനുഷ്യൻ തെരുവിലിറങ്ങേണ്ട ഒരു ആവശ്യമുണ്ടോ? അത്രത്തോളം ദൈവത്തെ, ഇപ്പോൾ ദൈവഹിതത്തിനെതിരായി ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നടപടിയെടുക്കാൻ ശക്തിയുള്ളതാണ് ഒമ്നി പൊട്ടൻ്റ്, ഒമ്നി പ്രസൻ്റ് ആയിട്ടുള്ള ദൈവം. അതിൻ്റെ ആ ദൈവത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി മനുഷ്യൻ തെരുവിലിറങ്ങേണ്ടതുണ്ടോ? ആ ചോദ്യമാണ് ഒരുപാട് പേർ ഉയർത്തുന്നത്.
ദൈവത്തിന്റെ അവകാശം തന്നെയല്ല ഇവിടെ ആളുകളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അവരവരുടെ മതവിശ്വാസങ്ങളും കാലാകാലങ്ങളായി ആചരിച്ചിട്ടുള്ള കാര്യങ്ങളും പാലിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടിയായിട്ടാണ് അത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏത് മതങ്ങളിലും ഒരു വിശ്വാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. മതങ്ങളിലും ആരാധനാലയങ്ങളിലും എല്ലാം തന്നെ അവർക്ക് ആരാധനകൾ നടത്താനും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെയുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മതപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുമുള്ള അവകാശം അവർക്കുണ്ട്, ശരിയാണ്. പക്ഷേ ഇപ്പോഴുള്ള ഈ പൊതു സമൂഹത്തിന്റെ നാമജപയാത്ര അവരാ വിശ്വാസങ്ങൾ അതുപോലെ നിലനിൽക്കണം എന്നതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു കോടതിക്കും ഇടപെടേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്.
എന്തായാലും ഇത്രയധികം ആൾക്കാർ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 10,000 പേരാണ് ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കൊടിയുടെ ഒന്നും പിൻബലമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായും കേരളം നമ്മൾ ഒരുപാട് നവോത്ഥാന യാത്രകളെക്കുറിച്ചും നവോത്ഥാന മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത്. നവോത്ഥാനം എന്ന് ചില കാര്യങ്ങളെ വിളിക്കുമ്പോൾ ഇത് വിശ്വാസ സംരക്ഷണം എന്നുള്ളൊരു പേരിൽ വരുന്നു. ഇത്രയധികം പേർ മുന്നോട്ടിറങ്ങി വരുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു വില കൊടുത്ത് അതിനെ അംഗീകരിക്കേണ്ട ആവശ്യമില്ലേ?
ബിജു, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല. നമ്മൾ ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ കോടതി ഇത് ചെയ്യണം, ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയും ചിന്തിച്ചാൽ മതി, നിങ്ങൾ വിശ്വാസമുള്ള ഒരു പോട്ടെ, അല്ലാത്തവർ പോകണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ട് വേണമെങ്കിൽ പറയാം. എന്താ പറയാ, നമ്മുടെ നാട്ടിലുള്ള എന്താ പറയാ, സ്ത്രീകള് ഇതുപോലെ ദാമ്പത്യപ്പ് ഘോഷയാത്ര നടന്ന് ചെയ്യുന്നത് ഒരു കണക്കിന് നല്ലതാണ്. അവർക്ക് കുറച്ച് ആരോഗ്യം കിട്ടും, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയും. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഇതൊരു ജനകീയ മുൻ, ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്ക് ടീച്ചർന്നോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ശരിക്കും മുന്നോട്ടല്ല നടക്കുന്നത്, നമ്മൾ പിന്നോട്ടാണ് നടക്കുന്നത്. ഇവര് പറയുന്ന മുദ്രാവാക്യം തന്നെ ഞങ്ങൾ അശുദ്ധരാണ്, ഞങ്ങളെ കയറ്റരുതെന്നാണ്. അതല്ല സത്യം പറഞ്ഞാല്, ഈ ഇവരെടുത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു പോയിന്റിനോടാണ് എനിക്ക് പൂർണ്ണം, എനിക്ക് ഭയങ്കര ഒരു വിയോജിപ്പും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമവും തോന്നുന്ന ഒരു കാര്യം.
എന്തായാലും സമയം നമുക്ക് ഇനി അധികമില്ല, സമയം അത് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അവസാനമായി ഒറ്റ കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു യാത്രയെക്കുറിച്ച് തന്നെയാണ്, ഈ ഒരു നാമജപ യാത്രയും അങ്ങനെയുള്ള പ്രതിഷേധത്തെക്കുറിച്ച് തന്നെയാണ്. ദീപയോടും സന്ധ്യയോടുമാണ് ആ ചോദ്യം പ്രധാനമായിട്ടും. അതിൽ കേട്ട കുറച്ച് വാചകങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ കൊല്ലം തുളസി പറഞ്ഞ മലയിൽ വരുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചു കീറണം, അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അവരെ പുലിയും പിടിക്കും മനുഷ്യനും പിടിക്കും. മറ്റു ചിലർ പറയുന്നത് കേട്ടു ഇനി വന്നിട്ട് ഇനി പീഡനം നടന്നു എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ചിലർ ഉടുമുണ്ട് പൊക്കി കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ യാത്രകളെ സ്ത്രീ വിശ്വാസികൾ തന്നെയാണ്, പക്ഷെ അതിനപ്പുറം സ്ത്രീകൾ എന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ കാണുന്നു?
തീർച്ചയായും അത് തെറ്റാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നവരും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരും ആ ഒരു മൊത്തം നാമജപ യാത്രയിൽ ഇറങ്ങിയിട്ടുള്ളവരുടെ ഒരു പ്രതിനിധി അല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്, അവർ ഓരോരോ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിയും വ്യത്യാസമുണ്ടാവും. അത് ഓരോരുത്തരും ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, അവരെ വേറെ ആളുകളെ ബഹുമാനിക്കാനുള്ള പഠിപ്പിച്ചു വിട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആ ഒരു മനുഷ്യന്റെ അങ്ങനെയുള്ള പ്രവൃത്തികളെ നിശ്ചയിക്കുന്നത്. അത് ഈ മൊത്തത്തിലുള്ള ഈ പ്രതിഷേധത്തിന്റെ ഒരു സ്വരം, ഏകമായിട്ടുള്ള ഒരു സ്വരമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
അവർ ഈ ഒരു സമരത്തെ രംഗത്തുള്ള ആരും തന്നെ അവരെയൊന്നും തള്ളിപ്പറഞ്ഞു കണ്ടിട്ടില്ല.
തള്ളി പറഞ്ഞ് കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ സാമൂഹ്യ മീഡിയയിൽ കണ്ടാലും ഒക്കെ ഇത്തരത്തിലുള്ളത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്.
മറിച്ച് നേതൃസ്ഥാനത്തുള്ള ഒരാൾ പോലും ഇത്തരത്തിൽ പ്രസംഗിക്കുന്നവർ വേദിയിൽ നിന്ന് ഇറക്കി വിടുകയോ അവരെ ഒഴിവാക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രോആക്റ്റീവായിട്ടുള്ള നടപടി കണ്ടിട്ടില്ല. സാമൂഹ്യ മീഡിയയിൽ എല്ലാവരും പലതും പറയുന്നുണ്ട്, അതിനപ്പുറത്ത് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരാൾ പോലും ഇവരെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല.
ഇന്നലെ കൊച്ചിയിൽ നടന്ന നാമജപയാത്ര കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ അറിയാം, സാധാരണ ഇതുപോലെ നടക്കുന്ന ഹർത്താലുകളോ ജാഥകളോ ഒക്കെ വിഭിന്നമായിട്ട് റോഡിന്റെ ഒരരികിൽ ചേർന്ന് യാതൊരുവിധ ഗതാഗത തടസ്സവും സൃഷ്ടിക്കാതെ ഭംഗിയായിട്ട് അവർ ആ നാമജപം ചെയ്ത് പോകുന്ന കാഴ്ച കാണാൻ പറ്റി. ഒന്ന് രണ്ടു ആളുകളല്ല, ഏകദേശം 50,000 മേലെ വരുന്ന ആളുകൾ. അതിലൊരു വ്യക്തി പുള്ളിയുടെ കയ്യിലൊരു ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതൊരു നാമജപയാത്രയാണെന്ന് മറക്കാതിരിക്കുക, നിങ്ങൾ പറയുന്നത് എന്താണെന്ന്. അതിപ്പോ വീഡിയോ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, അതിപ്പോഴും യൂട്യൂബിലുണ്ട്. അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് നാമജപയാത്രയാണെന്നുള്ളത് മറക്കാതിരിക്കുക, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഞാൻ ഇന്നലെ കണ്ടതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടുള്ള അവസരങ്ങളും ഉണ്ട്. ചെറിയൊരു ഗതാഗത കുരുക്ക് വന്നാൽ
തീർച്ചയായും ഗതാഗത കുരുക്കില്ലാതെ തന്നെ യാത്രകൾ നടക്കുന്നുള്ള കാര്യം പൂർണ്ണമായി അംഗീകരിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അല്ല, ഇത് അത്രയും ചെറിയൊരു വിഷയമല്ല ഈ പറഞ്ഞ വാചകങ്ങൾ. അതിനേക്കാൾ വലിയ സ്ത്രീകളെ രണ്ടായി വലിച്ചു കയറണം എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദീപ ഒരു അഭിഭാഷക കൂടിയാണ്. അത്തരത്തിലൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊലപാതകത്തിന് വേണ്ടിയുള്ള വധഭീഷണിയാണ്, അല്ലേ ദീപ?
തീർച്ചയായിട്ടും അതൊന്നും അങ്ങനത്തെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാം എല്ലാവർക്കും, അതിപ്പോ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ ആ ഒരു മോഡ്, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ജെന്യൂനിറ്റി എനിക്ക് ഇപ്പോഴും അത് അത്രക്ക് കൺവിൻസ്ഡ് ആയിട്ടില്ല.
ഈ പറഞ്ഞ പോലെ ഇതിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒബ്വിയസ്ലി ഞാൻ ആ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇത് കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ഇത് അവര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കംപ്ലൈന്റ് കൊടുക്കണം തന്നെയാണ് എന്റെ
അഭിപ്രായം.
അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു
സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. അതിലും അവസാനമായി നിത്യ അവസാനമായ ഒരു കാര്യം കൂടി, എന്തായാലും ഇപ്പോൾ സന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ ചില ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കേരളം അടുത്ത കാലത്തും കാണാത്ത രീതിയിൽ സമാധാനപരമായിട്ടുള്ള ഒരു യാത്രയാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റം ഈ ഒരു നാമജപയാത്രയിൽ ഉണ്ട് എന്ന കാര്യം സമ്മതിക്കുന്നുണ്ടോ?
ഇതുപോലത്തെ യാത്ര ഇങ്ങനെ ചെയ്യുന്നതിന് ഈ പറയുന്ന ലേഡീസ് എല്ലാം ശബരിമല ക്ലൈം ചെയ്യാം. ദേ കുഡ് ഓൾ ക്ലൈം ഇറ്റ്, നോ ഇഷ്യൂസ്, ദേ വിൽ മേക്ക് ഇറ്റ്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, ഹർത്താലിനോ ഫ്ലഡ് റിലീഫിന് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്ത് കംപ്ലൈന്റ് ചെയ്യുവാണെങ്കിൽ അ ലോട്ട് ഓഫ് തിങ്സ് വിൽ ഗെറ്റ് ഡൺ ദേർ ആസ് വെൽ. So it is not impossible for these people to protest peacefully for something they really believe in, but it is a priority what they wish to ask for, what they wish to protest for. So the protest for this topic I find it's very pathetic, it's very non essential. I would have respected them more if it was something more reasonable for that state, improvement of that state, which is stop the hartals or stop improve the infrastructure after the flood. Those two things I think will be more important than worrying about whether my cycle is an interference in getting up in that temple or not.
തീർച്ചയായും. എന്തായാലും നമുക്ക് സമയം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ശ്രീ സന്ധ്യ സുശീൽ, ബെല്ല അംബിക, നിത്യ രമേശൻ, ദീപ സുജിത് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അതും ഏറ്റവും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയൻ ചർച്ചകളുടെ ഔന്നത്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും മാന്യമായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനും ചർച്ചകൾ പൂർത്തിയാക്കിയതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.
Yes, you're welcome. You did a good job. Thank you.
Thank you.
Thank you. Thank you, everybody.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.
Enjoy more stories in your language by visiting sbs.com.au.